മരിച്ചയാൾ വന്നത് സന്തോഷത്തോടെ. ഫ്രാൻസിസ് അസീസിയും സഹോദരന്മാരും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയുമാണ് കുഷ്ഠരോഗി ശുശ്രൂഷ ചെയ്തു പോന്നത്. ഫ്രാൻസിസ് താമസിച്ചിരുന്ന സ്ഥലത്തോട് ചേർന്ന് കുഷ്ഠരോഗികൾക്കും ഇതര രോഗബാധിതർക്കും വേണ്ടി ഒരു ആതുരാലയം നിർമ്മിച്ചു. ഒരിക്കൽ ശരീരം മുഴുവൻ ചീഞ്ഞളിഞ്ഞ വ്രണങ്ങളോടുകൂടിയ ഒരു കുഷ്ഠരോഗി ആതുരാലയത്തിൽ എത്തി. സദാ ദേഷ്യപ്പെടുന്ന അസംതൃപ്തനായ ഒരാളായിരുന്നു അദ്ദേഹം. സഹോദരന്മാരുടെ സ്നേഹവും ശുശ്രൂഷയുമൊന്നും അയാൾക്ക് തൃപ്തികരമായിരുന്നില്ല. ഒരു പിശാചു ബാധിതനെ പോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം. പരിചരിച്ചിരുന്ന സഹോദരങ്ങളെ പലപ്പോഴും ചീത്ത വിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യും. ചിലപ്പോൾ ദേഹോദ്രവവും ഏൽപ്പിക്കും. അതെല്ലാം സഹോദരന്മാർ ക്ഷമയോടെ സ്വീകരിച്ചു. പക്ഷേ അവർക്ക് സഹിക്കാൻ കഴിയാത്ത ഒന്നുണ്ടായിരുന്നു, ദൈവദൂഷണം. ഭീകരമായ ദൈവദൂഷണങ്ങൾ കേൾക്കുമ്പോൾ തങ്ങൾ പോലും അതിൽ പങ്കുചേരുന്നതുപോലെ സഹോദരന്മാർക്ക് അനുഭവപ്പെട്ടു. അതിനാൽ ആ മനുഷ്യനെ പുറത്താക്കാം എന്നവർ ചിന്തിച്ചു. ദൈവദൂഷണത്തെ പിന്താങ്ങാനാവില്ല എന്നതായിരുന്നു കാരണം. സഹോദരന്മാരുടെ ആലോചനയെപ്പറ്റി ഫ്രാൻസിസ് അസീസി അറിഞ്ഞു. അദ്ദേഹം നേരെ ആ കുഷ്ഠരോഗിയെ സമീപിച്ചു. "എന്റെ പ്രിയ സഹോദര, നിങ്ങൾക്ക് കർത്താവിൻ്റെ സമാധാനം," അദ്ദേഹം ആശംസിച്ചു. ഉടൻ വന്നു അയാളുടെ മറുപടി, "എന്ത് സമാധാനം? ജീവിതത്തിലെ സമാധാനവും നന്മയുമെല്ലാം എടുത്തു കളഞ്ഞ് എന്നെ ഈ ചീഞ്ഞുനാറുന്ന അവസ്ഥയിലാക്കിയ ആളല്ലേ ദൈവം? പ്രിയ മകനെ, സമാധാനിക്കൂ. ശാരീരികമായ ക്ലേശങ്ങൾ ദൈവം നമുക്ക് നൽകുന്നത് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ക്ഷമയോടെ സഹിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ കൂടുതൽ യോഗ്യരായി മാറുന്നു. രാപകൽ ഒരുപോലെ എന്നെ അലട്ടുന്ന ഈ വേദന ഞാൻ എങ്ങനെ സഹിക്കും? എൻ്റെ രോഗം മാത്രമല്ല എനിക്ക് ക്ലേശം. ഈ സഹോദരന്മാർ ആരും എന്നെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കുന്നുമില്ല." സംസാരം കേട്ടപ്പോൾ ആ മനുഷ്യനിൽ ദുഷ്ടാരൂപിയുണ്ടെന്ന് ഫ്രാൻസിസിന് മനസ്സിലായി. അദ്ദേഹം അല്പം നീങ്ങി നിന്ന് ആ മനുഷ്യനായി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ആ മനുഷ്യനെ സമീപിച്ചു. "മറ്റുള്ളവർ പരിചരിക്കുന്നതിൽ നിങ്ങൾ തൃപ്തനല്ലാത്തതിനാൽ ഞാൻ തന്നെ നിങ്ങളെ പരിചരിക്കാം." "ശരി, പക്ഷേ അങ്ങേക്ക് മറ്റുള്ളവരെക്കാൾ എന്താണ് കൂടുതൽ ചെയ്യാൻ കഴിയുക?" "നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാം." രോഗി പെട്ടെന്ന് തന്നെ തൻ്റെ ആവശ്യം പറഞ്ഞു. "എൻ്റെ ശരീരം മുഴുവൻ കഴുകിത്തരണം. അത്ര ദുർഗന്ധമാണ് ദേഹത്ത്." അത് കേട്ടയുടനെ തന്നെ സുഗന്ധമുള്ള പച്ചമരുന്നുകൾ ചേർത്ത് ഫ്രാൻസിസ് വെള്ളം തിളപ്പിച്ചെടുത്തു. കൂടെയുണ്ടായിരുന്ന സഹോദരൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഫ്രാൻസിസ് തൻ്റെ വിശുദ്ധമായ കൈകൾ കൊണ്ട് രോഗിയുടെ വ്രണങ്ങളെല്ലാം മൃദുവായി കഴുകി. വിശുദ്ധൻ്റെ സ്പർശനത്തോടൊപ്പം വ്രണങ്ങളും സുഖമാകുകയായിരുന്നു. എന്നാൽ അതിനേക്കാൾ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം അയാളുടെ ആന്തരിക സൗഖ്യം. സ്വന്തം പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം അദ്ദേഹത്തിൽ നിറഞ്ഞു. കുളിപ്പിക്കാൻ ഉപയോഗിച്ച വെള്ളത്താൽ ശരീരം ശുദ്ധമായതുപോലെ കണ്ണീരാൽ ഹൃദയവും ശുദ്ധമാകുകയായിരുന്നു. പിന്നീട് 15 ദിവസത്തോളം കഠിന പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിച്ച് പശ്ചാത്താപ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ മനുഷ്യൻ. നല്ലൊരു കുമ്പസാരം നടത്തുകയും ചെയ്തു. വിശുദ്ധ കൂദാശകളും സ്വീകരിച്ചു. തുടർന്ന് സമാധാനത്തിൽ മരിച്ചു. ഈ അത്ഭുതം പരസ്യമായാൽ ജനം തന്നെ തേടി വരുമെന്ന് മനസ്സിലാക്കിയ ഫ്രാൻസിസ് പതുക്കെ കുറെ അകലെയുള്ള ഏകാന്ത സ്ഥലത്തേക്ക് പിൻവാങ്ങി. അവിടെ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ അതാ മരിച്ചുപോയ ആ മനുഷ്യൻ്റെ ദർശനം. താൻ നിത്യസൗഭാഗ്യത്തിലേക്ക് പോവുകയാണെന്ന് അറിയിച്ച് അയാൾ ഫ്രാൻസിസിനോട് നന്ദി പറഞ്ഞു. അങ്ങയിലൂടെയും സഹോദരങ്ങളിലൂടെയും ലോകത്തിലുണ്ടാകുന്ന നന്മകളെ പ്രതി മാലാഖമാരും വിശുദ്ധരും ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങ് സന്തോഷിക്കുക, ആശ്വസിക്കുക, ദൈവാനുഗ്രഹം പങ്കുവയ്ക്കുക. ആ മനുഷ്യൻ മറഞ്ഞു. ഫ്രാൻസിസ് ആകട്ടെ ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് സ്തുതികളർപ്പിച്ചു.